നമ്മുടെ തിരുവചനാധ്യാനത്തിനായിട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ, അതോടൊപ്പം തന്നെ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം. പതിനഞ്ച് 16 വാക്യങ്ങൾ വായിക്കാം. സെൻറ്റ് മാർക്ക് ചാപ്റ്റർ 6:12-13. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ജെയിംസ് ചാപ്റ്റർ 5:15-16. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ദെയർഫോർ കൺഫസ് യുവർ സിൻസ് ടു വൺ അനദർ ആൻഡ് പ്രേ ഫോർ വൺ അനദർ ദാറ്റ് യു മേ ബി ഹീൽഡ്. ദ പ്രെയർ ഓഫ് എ റൈച്ചിയസ് പേഴ്സൺ ഹാസ് ഗ്രേറ്റ് പവർ ആസ് ഇറ്റ് ഈസ് വർക്കിംഗ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളാകുന്ന ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരുവാൻ, നിന്നെ ആരാധിപ്പാൻ, തിരുമേശയിൽ നിൻ്റെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാനായിട്ടൊക്കെ ആയുസ്സിൽ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രയാസങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിൽ കർത്താവേ, നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ നീ ചൊരിയുന്നതിനാൽ സ്തോത്രം. അനുഭവിക്കുന്ന എല്ലാ കൃപകൾക്കായിട്ടും അങ്ങേ വാഴ്ത്തുന്നു. നിൻ്റെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ നീ അറിയുന്നല്ലോ. രോഗത്തിൽ, വേദനയിൽ, ദുഃഖത്തിൽ, ആവശ്യഭാരത്തിലൊക്കെ ഇരിക്കുന്നവരോട് കരുണ തോന്നണമേ. വാർദ്ധക്യത്തിൻ്റെതായ ബലഹീനതകൾ അനുഭവിക്കുന്നവരുടെ മേൽ നിൻ്റെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭയായി സൗഖ്യം നൽകുന്ന കർത്താവിനെക്കുറിച്ച് ധ്യാനിപ്പാൻ ഒരുങ്ങിയാണല്ലോ. ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നീ സൗഖ്യം നൽകണമേ. നിൻ്റെ കൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. നീ കാരുണ്യവാനും മനസ്സലിവും ഉള്ള ദൈവമാകിയാൽ സ്തോത്രം. നിന്നിൽ വിശ്വാസത്തോടെ നിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്നവരുടെ മേൽ നീ കരുണ ചൊരിയുന്ന ദൈവമാകിയാൽ സ്തോത്രം. നീ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ജനത്തോട് നീ കരുണ തോന്നി. നിൻ്റെ കരുതലും കാവലും ഈ നാളുകളിൽ നിൻ്റെ മക്കൾ ഓരോരുത്തരും പ്രായഭേദമന്യെ അനുഭവിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നവരും ഭവനങ്ങളിൽ ആയിരിക്കുന്നവരെയും എല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായ കൃപകളാൽ നിൻ്റെ മക്കളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയ തോന്നി കേൾക്കണമേ. Anointing the sick, sacrament of healing. Thailaphishekam saukhyathinte kudasha ennathaanu inna sabha chinthikkanayittu orungunnathu. Namukku ettavum prasakthamayittulla oru vishayam thanneyanu ee rogaduramayittulla kaalaghattathil സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും. നമ്മളെ പല വിധത്തിലുള്ള രോഗങ്ങൾ, അത് ശാരീരികമായാലും മാനസികമായാലും ആത്മീയമായാലും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സൗഖ്യം നൽകുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു എന്ന് വേദപുസ്തകം അടിവരയിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കാനായിട്ട് സഭ ഇന്ന് ഉരുമ്പിടുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുവെങ്കിൽ സൗഖ്യം നൽകുന്ന ഒരു ദൈവത്തെ അവിടെ നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അനോയിൻറ്റിങ് ദ സിക്ക് വൺ ഓഫ് ദ സെവൻ സാക്രമെൻസ് ഓഫ് അവർ ചർച്ച്. കൂദാശ എന്ന് പറയുമ്പോൾ ദൈവ സാന്നിധ്യം, ദൈവകൃപ അനുഭവിക്കുന്ന സന്ദർഭമാണ്. നമ്മളിപ്പോൾ ഒരു കൂദാശയിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന, ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ സാക്രമെൻ്റ്, അതിൻ്റെ ഗ്രീക്ക് ഭാഷയിൽ അതിന് മിസ്റ്റീരിയോൺ, ലാറ്റിൻ ഭാഷയിൽ സാക്രമെൻ്റം എന്നൊക്കെ പറയും. ഇതിൻ്റെ അർത്ഥം രഹസ്യം, മർമ്മം എന്നൊക്കെയാണ്. മിസ്റ്ററി. കൂദാശ എന്ന് നമ്മൾ പറയും, അത് സിറിയക് വേർഡാണ്. കാദേശ് എന്ന വാക്കിൽ നിന്നാണ് ഈ കൂദാശ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ക്ലെൻസിങ്, പ്യൂരിഫൈയിങ്, സാങ്ക്ടിഫൈയിങ് എന്നൊക്കെയാണ്. അപ്പോൾ കൂദാശയിലൂടെ ഇതാണ് സംഭവിക്കുന്നത്. കൂദാശ ഒരു മർമ്മമാണ്, ഒരു മിസ്റ്ററിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെങ്കിൽ ഈ മിസ്റ്ററിയായിട്ടുള്ള ദൈവസാന്നിധ്യത്തെ, അദൃശ്യമായ ദൈവസാന്നിധ്യത്തെ അനുഭവിക്കുന്നതിലൂടെയാണ്. ഓരോ കൂദാശയിലൂടെയും അദൃശ്യമായ ദൈവകൃപയുടെ ആവിഷ്കാരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അദൃശ്യമായി ദൈവം എപ്പോഴും നമ്മളോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം ആ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിൽ അനുഭവിക്കാനായിട്ടൊക്കെ നമുക്ക് ഇടയാകുന്നുണ്ട്. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നിയോഗത്തിന് അയക്കുമ്പോൾ അവർക്ക് കൊടുത്ത അധികാരങ്ങളിലൊന്നാണ് രോഗികളെ സൗഖ്യമാക്കുക എന്നുള്ളത്. നിങ്ങൾ പോയി മാനസാന്തരത്തിന് വേണ്ടി പ്രസംഗിക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, എണ്ണ പൂശി പ്രാർത്ഥിക്കണം. ശിഷ്യന്മാർക്ക് കൊടുത്ത നിയോഗമാണ് മാനസാന്തരത്തിനായിട്ടുള്ള പ്രസംഗം, ഭൂതങ്ങളെ പുറത്താക്കുക, എണ്ണ പൂശിയുള്ള പ്രാർത്ഥന. നമുക്കറിയാം കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ദുരാത്മാക്കളുടെ പ്രവൃത്തി വളരെയധികമായിട്ട് ഉണ്ടായിരുന്നു. ദുഷ്ട ആത്മാ, പ്രേതബാധ നമ്മുടെ മധ്യത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിലും ഇതൊക്കെ ഇന്നും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലൊക്കെ അധികാരം ഉള്ള ഒരു ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിങ്ങളെ അയക്കുന്നത്. ലോകത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്തുവാനായിട്ട് ശക്തിയുള്ള എല്ലാ ശക്തികളുടെ മേലും അധികാരമുള്ളവനായിട്ട് പ്രാർത്ഥന, അതാണ് ഹീലിംഗിലേക്ക് നമ്മളെ നയിക്കുന്നത്. എണ്ണ വേദപുസ്തകത്തിൽ സിംബൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായിട്ടാണ് എണ്ണയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൽ അത് പലയിടങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കൂതാശകളിലൊക്കെ ഈ ഹോളി ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമാണ് ആ ഒരു ഓയിൽ നമ്മളിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ അനുഭവിപ്പാനായിട്ടിടയാകുന്നത്. വിശുദ്ധ കൂതാശയിലും അതുപോലെ തന്നെ, അതായത് വിശുദ്ധ മാമോദീസയിലും മറ്റുമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹോളി ഓയിലുകൾ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് അനുഭവിക്കുന്നതിൻ്റെ ഒരു അവസരമായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹോളി അനോയിൻറ്റിങ് ദ സിക്ക്, ഈ കൂതാശയെ നമ്മൾ പലപ്പോഴും പല രീതിയിലാണ് കാണാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെയൊക്കെ പലരുടെയും മനസ്സിലെ ഒരു വിചാരം, ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മാറ്റപ്പെടാനായിട്ടുള്ളതാണ് എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ കൂതാശയുടെ ഒരു അനുഗ്രഹം നമുക്ക് പ്രാപിപ്പാനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും പല വ്യക്തികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി നാളായല്ലോ പള്ളിയിൽ വന്നിട്ട്, വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഒത്തിരി നാളായല്ലോ, നമ്മുടെ സഭയിൽ ഇങ്ങനെയൊരു കൂതാശയുണ്ട് രോഗശാന്തിക്ക് വേണ്ടി, അത് നിങ്ങൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും, അച്ഛാ അതിപ്പം വേണോ. പ്രിയമുള്ള ദൈവമക്കളെ, ഈ തൈലാഭിഷേക ശുശ്രൂഷ എന്ന് പറയുന്നത് സൗഖ്യദായക ശുശ്രൂഷയാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഹീലിംഗ് ആയിട്ട് തീരണമെങ്കിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നുള്ളത് ഈ വേദഭാഗങ്ങൾ നമ്മളെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടുകൂടെ, അനുതാപത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, വിമോചനമുണ്ട്. ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്കത് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുന്നത് എന്താണ്? വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ സൗഖ്യം ലഭിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. നമുക്കറിയാം അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. അനോയിൻറ്റിങ് ദ സിക്കിൽ ഒരു അഭിഭാജ്യ ഘടകമാണ് കൺഫഷൻ. രോഗി അവിടെ പറയുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള കുറവുകൾ, പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ സൗഖ്യം റെക്കൺസിലിയേഷനിലൂടെയും കൺഫഷനിലൂടെയും ഒക്കെയാണ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. വിശ്വാസത്തോടുകൂടെ റെക്കൺസൈൽ ചെയ്യുവാനായിട്ട്, കൺഫസ് ചെയ്യുവാനായിട്ട് അതിലൂടെ സൗഖ്യം ലഭിക്കാനായിട്ട് നമുക്ക് ഇടയാകണം. 16 വാക്യത്തിൽ, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റ് പറയണമെന്ന്. അതിനകത്ത് നമ്മുടെ ഒരു ഫെലോഷിപ്പുണ്ട്, ഒരു ഇൻ്റർ റിലേഷനുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ തനിയെയല്ല, തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടവരാണ്. ഈ ബന്ധങ്ങളിൽ എവിടെയെങ്കിലും ഉലച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാനായിട്ട്, അത് റീബിൽഡ് ചെയ്യുവാനായിട്ട് സാധിക്കണം. അതൊക്കെ സൗഖ്യത്തിന് ആവശ്യമാണ്, ആധാരമായിട്ടുള്ള സംഗതിയാണ്. തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ഇന്റർസെസറി പ്രെയറിൻ്റെ അനിവാര്യതയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുക. പ്രിയമുള്ള ദൈവമക്കളെ, ഈ നാളുകളിലൊക്കെ ദൈവം നമ്മളെ നിലനിർത്തിയത് ഇതുകൊണ്ടല്ലേ? നമ്മളെത്ര എത്ര ആളുകളെയാ നിരന്തരം പേരെടുത്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ രോഗാതുരമായ ഒരു ലോക സാഹചര്യത്തിൽ നാം തന്നെ അല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആദ്യമേ ഉണ്ടാകേണ്ടത്. എൻ്റെ രോഗത്തിൻ്റെയും എൻ്റെ ശാരീരിക ക്ലേശങ്ങളുടെയും മാനസിക ക്ലേശങ്ങളുടെയും മധ്യത്തിൽ ഞാൻ തനിയെയല്ല. അങ്ങനെ തനിയാണ് ഒറ്റപ്പെട്ടു പോയി എന്ന് ഒരു മനുഷ്യന് ഫീലിംഗ് വന്നാൽ പിന്നെ അത് വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ ഇടവരരുത്, ഇടവരാനായിട്ട് ഒരുവനെ അനുവദിക്കരുത്. അതുകൊണ്ട് പരസ്പരം ബന്ധിതരാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാനും അവരുടെ ദുഃഖങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാകുവാനുമായിട്ട് ഇടയാക്കണം. പരസ്പരം ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കും. അവസാനം പറയുന്നത് അങ്ങനെയാണ്, ജസ്റ്റ് മാൻ, റൈച്ചിയസ് മാൻ. അപ്പോൾ നീതിബോധം, ജീവിതത്തിൽ നീതിക്ക് പ്രാധാന്യം നൽകുന്നതൊക്കെ സൗഖ്യത്തിന് വളരെ സഹായകരമായിട്ടുള്ളതാണ്. ഈ ജസ്റ്റിസ് എന്ന് പറയുന്നത്, ജസ്റ്റിസ് ഈസ് വൺ ഓഫ് ദ ക്യാരക്ടർ ഓഫ് അവർ ഓൾമൈറ്റി ഗോഡ്. ദൈവത്തിൻ്റെ വൺ ഓഫ് ദ ക്യാരക്ടറാണ് ജസ്റ്റിസ്. ഈ ജസ്റ്റിസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ജസ്റ്റിസിന് വേണ്ടി നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ ആ സ്ട്രഗിളിനൊരു റിസൾട്ട് ഉണ്ട്, അത് സൗഖ്യമാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവർ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. ഈ അനോയിൻറ്റിങ് ദ സിക്കിൻ്റെ ഒക്കെ വളരെ ബേസിക്കായിട്ടുള്ള ഒരു ബിബ്ലിക്കൽ പാസേജാണിത്. ഞാൻ ശുശ്രൂഷ ചെയ്ത ഇടവകയിലെ ഒരമ്മച്ചി, 80 വയസ്സിന് മേളിൽ പ്രായമുണ്ട്, രോഗാതുരയായി കിടക്കയിലാണ്. രാത്രിയിൽ ഒരു 11:30 ആയപ്പോൾ എന്നെ വിളിച്ചു വച്ച, അച്ഛൻ അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം, ഞങ്ങളുടെ അമ്മച്ചിക്ക് തൈലാഭിഷേകം നടത്തണം, വളരെ ക്രിട്ടിക്കലാണ്. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഈ വീട് വിസിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കും അതിൻ്റെ ഒരു ആ ഒരു ഗൗരവം അറിയാം. ഞാൻ പറഞ്ഞു, സഹോദര, രാത്രി 11:30 ഇപ്പോൾ തൈലാഭിഷേകം നടത്താനായിട്ട് അത് എന്നെക്കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ, അതിനൊരു ക്രമീകരണമുണ്ടല്ലോ. ഏതായാലും ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം, ഞാൻ ഈ പ്രിയ മാതാവിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ ഇതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്യാം. രാവിലെ 8:30 ആകുമ്പോഴത്തേന് അമ്മച്ചിയെ അതിനായിട്ടൊരുക്കി, നിങ്ങളും അതിനായിട്ടൊരുങ്ങുക. ഞാൻ അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ രാത്രിയിൽ തന്നെ ചെയ്തു. 8:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി. തൈലാഭിഷേക ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും ഇവിടെ ഒരു ചെറിയ ഷോർട്ട് ഫോമിലുള്ള അനുഷ്ഠാനവും നടത്തി ഈ അമ്മച്ചിക്ക് വേറൊരു സെൻ്റർ. ഞാൻ ആ ഇടവകയിൽ നിന്ന് ട്രാൻസ്ഫറായി. അത് കഴിഞ്ഞു വർഷങ്ങൾ പലത് കഴിഞ്ഞു, അമ്മച്ചി ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, എനിക്ക് പല മീറ്റിങ്ങുകൾ ആ പള്ളിയിൽ നടന്നതിൽ പോയി സംബന്ധിച്ചപ്പോഴൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഒരു ഉദാഹരണം മാത്രമാണ്, ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. പ്രിയമുള്ള ദൈവമക്കളെ, സൗഖ്യദായക ശുശ്രൂഷ വിശ്വാസത്തോടുകൂടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വർഷങ്ങളായിട്ട് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാതെ, വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുക എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് വേദനയില്ലേ? പ്രിയമുള്ള ദൈവമക്കളെ, എല്ലാ വിശുദ്ധ ദിവസത്തിലും ഇവിടെ കൂദാശ രോഗത്തിന് സൗഖ്യം നൽകുവാനായിട്ട്. ഇവിടെ പുരോഹിതൻ അവസാനമായിട്ട് അപ്പവീഞ്ഞുകൾ എടുത്തുകൊണ്ട് എന്താ പറയുന്നത്? കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് നൽകുന്നു. വിശ്വാസത്തോടുകൂടെ ഇത് സ്വീകരിച്ചാൽ സൗഖ്യം ലഭിക്കും. നമ്മുടെ സൗഖ്യത്തിനു വേണ്ടിയാണ് അവൻ അടിയേറ്റത്, മുറിവേറ്റത്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് വിമോചനമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മളിൽ വിശ്വാസം വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയാകണം. ഒരുവൻ ഇതിൽ വിശ്വാസമില്ലെങ്കിൽ, ഇതേക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ ഈ പറയുന്നതല്ല അപ്രസക്തമാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. വിശ്വാസമെന്ന് പറയുമ്പോൾ ചില വാചക ഘടനയിലൂടെ ലഭിക്കുന്നതല്ല, അത് ഒരു വ്യക്തിപരമായ ബന്ധമാണ്. ഇറ്റ് ഈസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ലിവിംഗ് ഗോഡ്. എങ്കിൽ മാത്രമേ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ രോഗസൗഖ്യത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം വിശ്വാസമാണ്. രണ്ടാമത് കൺഫഷൻ, ദൈവസന്നിധിയിലുള്ള അനുതാപം, ദൈവസന്നിധിയിലുള്ള നുറുക്കം, ബ്രോക്കൺനെസ് ഓഫ് ഹാർട്ട്, തകർന്ന ഹൃദയം. വസ്ത്രത്തെയല്ല ഹൃദയത്തെ തന്നെ കീറി നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവീനെന്നാണ് യിരെമ്യാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഒരു അനുതാപം, അപ്പോൾ ഫെയ്ത്ത് സൗഖ്യത്തിന് ആവശ്യമാണ്, അനുതാപം കൺഫഷൻ ആവശ്യമാണ്, റെക്കൺസിലിയേഷൻ മൂന്നാമത്, അനുരഞ്ജനം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അകറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെക്കൺസിലിയേഷൻ ആവശ്യമാണ്. ഇതൊക്കെ വളരെ അനിവാര്യമാണ് സൗഖ്യത്തിന് എന്ന് വേദപുസ്തകം നമ്മളെ ഇവിടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ, അങ്ങനെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ ഉദാഹരണം യാക്കോബ് ഇവിടെ നമുക്ക് നൽകുന്നത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സമസ്വഭാവമുള്ളവനാണ് ഏലിയാവ്. വേദപുസ്തക ചരിത്രത്തിൽ വളരെ ഗൗരവമേറിയ ഒരു സ്ഥാനമുള്ള വ്യക്തിയാണ്. ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സ് കോരിത്തരിക്കും. ഏലിയാവിൽ ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട്: വിശ്വാസം, കൺഫഷൻ, റെക്കൺസിലിയേഷൻ. പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ നീതിമാന്റെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന, ഇതും ഏലിയാവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സ്വല്പം ഒന്ന് വിശദീകരിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ഏലിയാവിനെ കുറിച്ച് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, ആ കാലഘട്ടമെന്ന് പറയുന്നത് ഇസ്രായേലിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമായിരുന്നു, ആത്മീയ അരാജകത്വമുള്ള കാലഘട്ടമായിരുന്നു. ജീവനുള്ള ദൈവത്തെ വിട്ട് അദൈവങ്ങളുടെ പിന്നാലെ തെരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ജനം പോയ ഒരു സമയം. അവിടെ മറ്റ് പല ദൈവങ്ങളെയും ആരാധിക്കുകയും അവരുടെ പ്രവാചകന്മാരുടെ മുൻപാകെ ജീവനുള്ള ദൈവത്തിൻ്റെ ഏക പ്രവാചകനാണ് ഏലിയാവ്. ബാലിൻ്റെ 450 പ്രവാചകന്മാരും അശേര പ്രതിഷ്ഠയുടെ പ്രവാചകന്മാർ, അങ്ങനെ ഏതാണ്ട് 980 പ്രവാചകന്മാർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കുന്നവൻ. ദൈവത്തിലുള്ള വിശ്വാസം. ഈ പ്രതികൂല സാഹചര്യത്തിലും മലീമസമാക്കാതെ, തൻ്റെ വിശ്വാസത്തിന് കളങ്കം വരുത്താതെ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുവാനായിട്ട് ശക്തിയോടെ നിന്ന പ്രവാചകൻ. നീതിബോധം നമുക്ക് സാധിക്കുമോ? എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പറയും, അച്ഛാ ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല, അച്ഛൻ്റെ കാലഘട്ടമൊന്നുമല്ല. പ്രിയമുള്ള ദൈവമക്കളെ, അച്ഛൻ്റെ കാലഘട്ടമാണെങ്കിലും ഏത് കാലഘട്ടമാണെങ്കിലും മാറ്റി നിർത്താൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട്. ഏത് കാലഘട്ടത്തിലും ആദരിക്കുന്ന, ഒരിക്കലും നിഷ്പ്രഭമാകാത്ത ചില സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾക്ക് കോട്ടം വരുത്താതെ നിലപാടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കേണ്ടതാണ്. ഏത് കാലഘട്ടത്തിൽ നാം ജീവിക്കട്ടെ, ഏത് സാഹചര്യത്തിൽ നമ്മളായിരിക്കട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, എവിടെയായാലും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ചില സത്യങ്ങളുണ്ട്, ചില മൂല്യങ്ങളുണ്ട്, ചില ബോധ്യങ്ങളുണ്ട്. അത് ദൈവത്തിലൂടെ ആർജിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനും നിങ്ങളും. അത് നഷ്ടപ്പെടുത്തുവാനായിട്ടിടയാകരുത്. അങ്ങനെയുള്ളവരാണ് ചരിത്രത്തിൽ എന്നും തിളങ്ങി നിന്നിട്ടുള്ളത്. ഏലിയാവ് ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവനായിരുന്നു. ഏലിയാവിനോടും ഇങ്ങനെ പറഞ്ഞു, എല്ലാ ബഹുഭൂരിപക്ഷം ആളുകൾ എന്തിനു പറയുന്നു, ഏലിയാവ് ഒഴികെ മറ്റുള്ളവരെല്ലാം ഒരു ഭാഗത്ത്, ഏലിയാവ് തനിയെ. പക്ഷേ ജയം ഏലിയാവിൻ്റെ പക്കലായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ അടഞ്ഞു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഏലിയാവിലൂടെ ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ നമ്മളെപ്പോലെ സമസ്വഭാവമുള്ളവനായിരുന്നു. നമുക്കും സാധിക്കും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ. സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായി എടുക്കണം. വിശ്വാസമുണ്ടായിരിക്കണം. വിശ്വാസം ചില വാചക ഘടനയിലൂടെ ലഭിക്കുന്നതല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചല്ലോ. അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലൂടെ, ദൈവവുമായിട്ടുള്ള. രണ്ടാമത്, നമ്മൾ നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടെ ഏറ്റുപറയണം. കർത്താവേ, വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും നിരൂപണത്തിലും ഒക്കെ ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണമേ. ഇത് സൗഖ്യത്തിന് ആവശ്യമാണ്. ഞാൻ ആരോടെങ്കിലും ബന്ധം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ മൂലം ആരെങ്കിലും അകന്നുപോയിട്ടുണ്ടെങ്കിൽ, അവരെ ബന്ധിപ്പിക്കുവാൻ എന്നെ നീ സഹായിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങളെന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ നീ ഞങ്ങളെ ഏൽപ്പിച്ചവരാരും നഷ്ടപ്പെട്ടു പോകാൻ ഞങ്ങൾ മുഖാന്തരം ഇടയാകരുത്. വേറൊരു കാര്യം കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കും. നീ ഞങ്ങളെ ഏൽപ്പിച്ചതിനേക്കാൾ മെച്ചമായിട്ട് നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബ പ്രാർത്ഥനയിലും ഞങ്ങൾ ഓർക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്. പ്രിയമുള്ള ദൈവമക്കളെ, രോഗാതുരമായ കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. രോഗം ശരീരത്തിന് മാത്രമല്ല വേണ്ടിയത്, രോഗം ആത്മാവിനും ശരീരത്തിനും ആവശ്യമാണ്. ഇന്ന് പലരും രോഗമില്ലാത്തവർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ എത്ര പേർക്ക് സമാധാനമുണ്ട്? ഇത് ലഭിക്കണമെങ്കിൽ ദൈവത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് കൂദാശ ദൈവകൃപ അനുഭവിക്കുന്ന സന്ദർഭമാണ്, ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സന്ദർഭമാണ്. വിശ്വാസത്തോടുകൂടെ നീ ഇതിൽ സംബന്ധിക്കുകയാണെങ്കിൽ നിനക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ടിടയാകും. ആ സാന്നിധ്യം സൗഖ്യം നൽകുന്നതാണ്. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. ഒന്ന്, വിശ്വാസം. രണ്ട്, കൺഫഷൻ. മൂന്ന്, റെക്കൺസിലിയേഷൻ. കൂടാതെ ചില കാര്യങ്ങളും ഞാൻ ഓർമ്മിപ്പിച്ചു. നാം തനിയല്ല ഈ ലോകത്തിൽ, നാമുമായി ബന്ധപ്പെട്ടവരുണ്ട്. നാം ആരും ഏകരല്ല. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ഡിട്രോയിറ്റ് മാർത്തോമ ഇടവകയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തികളും തനിയെ ആണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ പിന്നെ ഈ ഇടവകയുടെ പ്രസക്തി ഇല്ലാതെ പോകുകയാണ്. നിങ്ങൾ തനിയല്ല. അപ്പോൾ പരസ്പരം മനസ്സിലാക്കുവാനായിട്ട്, പരസ്പരം ഭാരങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട്, മധ്യസ്ഥയണപ്പാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം. ആ വിധത്തിൽ അനുഗ്രഹകരമായി കൂദാശകളെ കാണുവാനും കൂദാശയിൽ സംബന്ധിക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും സൗഖ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലം നൽകും. ഇപ്പോൾ മിസസ് വത്സല മാത്യൂസ് പ്രാർത്ഥിക്കുന്നു.